തുടർന്നും നാം ദൈവത്തിന്റെ വചനം കേൾക്കുവാനായിട്ട് പോവുകയാണ്. ബഹുമാനപ്പെട്ട ഫിലിപ്സാറ് അസംബ്ലിസഭയുടെ പ്രസ്ഥാനത്തോടുള്ള ബന്ധത്തിൽ വിവിധ നിലകളിൽ നമ്മുടെ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ ബഹുമാനി കർത്തൃദാസനാണ്, വളരെ അതിനന്യായ ദൈവദാസൻ. ഇന്ന് രാത്രി തുടർന്ന് നമ്മുടെ ദൈവത്തിന്റെ വചനത്തെ സൂക്ഷിക്കും എല്ലാവർക്കും കരങ്ങളെ അടിച്ച് കർത്താവിന്റെ ദാസനെ സ്വാഗതം ചെയ്യാം.
പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രിയിലെ ശുശ്രൂഷയ്ക്ക് അനുഗ്രഹീതമായ നേതൃത്വം നൽകുന്ന പാസ്റ്റർ ജോസ് തോമസ്, നമ്മുടെ ഡിസ്ട്രിക്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ പാസ്റ്റർ ജെ ശാമുവിൽ തുടങ്ങി ബഹുമാന്യരായ സഹ ശുശ്രൂഷകന്മാർ, മേഖലാ ഡയറക്ടേഴ്സ്, സെക്ഷൻ പ്രസ്ബിറ്റേഴ്സ്, സഹശുശ്രൂഷകന്മാർ, പിതാക്കന്മാർ, മാതാക്കൾ, സുവിശേഷ സ്നേഹികളായ പുനലൂർ ദേശവാസികൾ, നിങ്ങളെ എല്ലാവരെയും കർത്താവിന്റെ നാമത്തിൽ ഞാൻ വന്ദനം ചെയ്യുന്നു. ഇന്ന് രാത്രി തുടർന്നുള്ള അല്പസമയങ്ങൾ കൂടെ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് നമുക്ക് കേൾക്കാം, ശ്രദ്ധിക്കാം. ജോർജ് വർക്കി ദീർഘവർഷങ്ങളായി കർത്താവിന്റെ അനുഗ്രഹീതമായ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുന്ന വാത്സല്യ സഹോദരനാണ്. അദ്ദേഹത്തോടും കുടുംബത്തോടും ഒരുമിച്ച് അവരായിരിക്കുന്ന രാജ്യത്ത് ചെന്ന് പാർക്കാനൊക്കെ അവസരം ലഭിച്ചു. അതുപോലെ പലയിടങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള നിങ്ങളെല്ലാവരെയും ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം കരയേറ്റുന്നു. ഇന്ന് രാത്രിയിലെ അല്പസമയത്തെ നമ്മുടെ ധ്യാനത്തിനായി 2 കൊരിന്ത്യലേഖനം 4:7 മുതൽ ഉള്ള വാക്യങ്ങൾ. ഇവിടെ മാത്രമല്ല, ഈ വെബ്സൈറ്റിൽ കൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന, വിദേശ രാജ്യങ്ങളിലും സ്വദേശ രാജ്യത്തും ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ സഹോദരന്മാരെയും സഹോദരിമാരെയും ഞാൻ വിശേഷാല് വന്ദനം ചെയ്യുകയാണ്. 2 കൊരിന്ത്യലേഖനം 2 കൊരിന്ത്യൻസ് 4:7 ഫോളോയിങ്: എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല, ദൈവത്തിന്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത്. ഞങ്ങൾ സകലവിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീണുകിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല. യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിന്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. ഇന്ന് രാത്രി വചനത്തിൽ ശുശ്രൂഷിക്കുന്നതിന് മുൻപായി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ദൈവദാസന്മാർ, ദാസിമാർ, സഹശുശ്രൂഷകന്മാർ, നിങ്ങളോട് ആദ്യമായി ഞാൻ നന്ദി അറിയിക്കട്ടെ. ഞാനും എന്റെ ഭാര്യ ലീലാമ്മയും 31 ഒക്ടോബർ ബോംബെയിൽ ഒരു മീറ്റിംഗിനായി എത്തി. അവിടെ ഞങ്ങളുടെ ഒരു ഭവനത്തിലായിരിക്കുമ്പോൾ എനിക്ക് ഒരു അസുഖമുണ്ടായി. അസുഖത്തിന്റെ വിവരണങ്ങളൊന്നും അറിഞ്ഞുകൂടാ. ഏതാണ്ട് 17 ദിവസം ബോംബെയിലുള്ള ഹോസ്പിറ്റലിലും തിരുവനന്തപുരത്തുമായി ഞാൻ ആയിരുന്നു. ആ ദിവസങ്ങളിലും അതിനുശേഷവും ഞങ്ങൾക്കായി നിരന്തരം പ്രാർത്ഥിച്ച അനേകരുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നന്ദി പറയും. ചിലരൊക്കെ പറഞ്ഞു, സാറ് ഫിലിപ്പ് സാറ്, ചിലരെന്നെ സാറെന്ന് വിളിക്കും, ചിലരെന്നെ പാസ്റ്റർ എന്ന് വിളിക്കും. ഓട്ടെ, നിങ്ങളുടെ ബഹുമാന സൂചകമായ സംബോധനയ്ക്ക് ഒക്കെ നന്ദി. സംസാരിപ്പാൻ സാധ്യമല്ല, ആളുകളെ കാണുന്നില്ല. 31 ഒക്ടോബർ എനിക്ക് അസുഖമായി. അന്ന് മുതൽ നാളിതുവരെ രാത്രി ഉറങ്ങുമ്പോൾ മാത്രമേ ഉള്ളൂ ഞാൻ സംസാരിക്കാത്ത. ബാക്കിയുള്ള സമയങ്ങളൊക്കെ ആളുകളെ കാണുമ്പോൾ സംസാരിക്കാനൊക്കെ ദൈവം അവസരം തന്നിട്ടുണ്ട്. അങ്ങനെ ദൈവം എനിക്ക് ആരോഗ്യവും ബലവും സൗഖ്യവും നൽകി. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് രാത്രി നിങ്ങളുടെ മധ്യ നിൽക്കുന്നത്. ഞാൻ ആ രോഗക്കിടക്കയിലായിരുന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് വീണ്ടും വീണ്ടും എന്റെ മനസ്സിൽ, എന്റെ ആത്മാവിൽ എന്നോട് സംസാരിച്ച വേദഭാഗമാണ് ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമല്ല, ദൈവത്തിന്റെ ദാനമാണ്. ബട്ട് വി ഹാവ് ദിസ് ട്രഷർ ഇൻ ജാർസ് ഓഫ് ക്ലേ ടു ഷോ ദാറ്റ് ദിസ് ഓൾ സർപാസിംഗ് പവർ ഈസ് ഫ്രം ഗോഡ് ആൻഡ് നോട്ട് ഫ്രം അസ്. ഇന്നേക്ക് 50 വർഷങ്ങൾക്ക് മുൻപ് പാസ്റ്റർ രവി മാത്യു എന്ന ദൈവദാസൻ പ്രാർത്ഥന നടത്തുമ്പോഴാണ് ഞാൻ പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ചത്. അന്ന് പെന്തക്കോസ്തുകാരനായിരുന്നില്ല, ഇവാഞ്ചലിക്കിലേക്ക് വരാനുള്ള പുറപ്പാടിൽ ഒക്കെയായിരുന്നു. ഞങ്ങളുടെ കൊച്ചു ഗ്രാമത്തിൽ നിന്ന് ഒരു കർഷകന്റെ മകനാണ് ഞാൻ. ഞങ്ങളുടെ ദേശത്ത് നേരത്തെ ഒരു കൂട്ടം പെന്തക്കോസ്തുകാരുണ്ടായിരുന്നു, ഇപ്പോഴും അവരുണ്ട്. പക്ഷേ ചിലരൊക്കെ ദൈവശക്തിയിൽ നിറഞ്ഞ് മുന്നോട്ട് വരുവാൻ ഇടയായി. പള്ളിയുണ്ട്, പട്ടക്കാരുണ്ട്, പലതുമുണ്ട്. പക്ഷേ ആ പള്ളിക്കകത്തോ പട്ടക്കാരുടെ ചൊല്ലിനകത്തോ ദൈവശക്തി കാണുവാൻ എനിക്ക് കഴിഞ്ഞില്ല. അനുഭവിപ്പാൻ കഴിഞ്ഞില്ല. ഇന്നേക്ക് 50 വർഷങ്ങൾക്ക് മുൻപ് ദൈവശക്തി പ്രാപിച്ചു, പരിശുദ്ധാത്മശക്തി പ്രാപിച്ച് അസംബ്ലി സഭയോട് കൂട്ടായ്മയിലേക്ക് വരുവാനിടയായി. 50 വർഷങ്ങളുടെ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് പറയാൻ കഴിയും, ഇതുവരെ എന്നെ നടത്തിയ എന്റെ ദൈവത്തിന്റെ ശക്തിയെക്കുറിച്ച്, ഇത് സ്വന്തം ശക്തിയല്ല, ദൈവത്തിന്റെ ശക്തിയാണ്. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, നാളിതുവരെ നിങ്ങൾ നിന്നതും നിങ്ങൾ പ്രവർത്തിച്ചതും നിങ്ങളായിരുന്നതും സ്വന്തം ബലം കൊണ്ടല്ല, ദൈവത്തിന്റെ ബലം കൊണ്ട് എന്ന് സന്തോഷത്തോടെ പറയാൻ കഴിയുന്ന ദൈവജനങ്ങൾ കൈകൾ ഉയർത്തി വായി തുറന്ന് ദൈവത്തിന് സ്തോത്രം ചൊല്ലണം. താൻ സ്ഥാപിച്ച കൊരിന്ത്യ സഭക്കാര് തന്നെ നിന്ദിക്കുകയാണ്, തന്നെ എതിർക്കുകയാണ്, അദ്ദേഹത്തിന്റെ വാക്കുകളൊക്കെ ഈടുറ്റതാണ്. പക്ഷെ ഇവിടെ വന്നാൽ ഈ സഭയിൽ പ്രവേശിപ്പിക്കത്തില്ല. ജീവിതത്തിൽ തന്നെ നിന്ദിച്ച് വിഷമിപ്പിച്ച് ആക്രമിക്കുന്ന ഒരു കൂട്ടം ആളുകൾ, 1 കൊരിന്ത്യലേഖനം വായിച്ചു നോക്കിയാൽ ഇതുപോലെ പ്രശ്ന സങ്കീർണമായ ഒരു സഭയുണ്ടോ? സഭ നേതാവാണ്. ഇതിന്റെ മധ്യത്തിൽ എങ്ങനെ മുന്നോട്ടു പോകാൻ തക്കവണ്ണം കഴിയും? 2 കൊരിന്ത്യ 4:1 പറയുന്നു, ഞങ്ങൾക്ക് കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷയുള്ളതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടുന്നില്ല. 4:16 ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യന് ക്ഷയിച്ചു പോകുകയാണ്. ദൈവവേലയ്ക്കിറങ്ങി, ദൈവത്തെ സേവിക്കാൻ ഇറങ്ങി, പാസ്റ്റർമാരെ സഹശുശ്രൂഷകന്മാരെ ഇറങ്ങിയതിനേക്കാൾ എല്ലാവരുടെ ആരോഗ്യം കുറഞ്ഞിട്ടില്ലേ? എന്താ കാരണം? ശുശ്രൂഷയിലെ പ്രശ്നങ്ങള്, ആളുകളുടെ നിന്ന, പരിഹാസം, ശാരീരിക ക്ലേശങ്ങള്, പട്ടിണി, ബുദ്ധിമുട്ട്, ഇതൊക്കെ കാണുമ്പോൾ, ഇതൊക്കെ അനുഭവിക്കുമ്പോൾ അധൈര്യപ്പെട്ടു പോകത്തില്ലേ? നിരാശപ്പെട്ടു പോകത്തില്ലേ? ലോകത്തിൽ പലരും ജീവിതത്തിൽ നിരാശ വന്നാൽ ജീവിതം അവസാനിപ്പിക്കുന്നവരാണ്. ഭൗതികതയ്ക്കും സെക്സ് അല്ലെങ്കിൽ ലൈംഗിക സുഖത്തിനും അപ്പുറമായി ജീവിതത്തിൽ മറ്റൊന്നുമില്ല എന്ന് പറഞ്ഞ് ലോകത്തിൽ സൈക്കോളജിസ്റ്റിനെയും സൈക്യാട്രിസ്റ്റിനെയും ഒക്കെ ആവേശമായ തത്വങ്ങൾ കൊടുത്ത സിഗ്മണ്ട് ഫ്രോയിഡ് 21 മില്ലിഗ്രാം വിഷം മോർഫിൻ ഡോക്ടർ മാക്സ്വർ എന്ന് പറഞ്ഞ ഒരാളുടെ കയ്യിൽ നിന്ന് വാങ്ങി അത് കഴിച്ച് ആത്മഹത്യ ചെയ്തു. ഡോക്ടറാണ്, സൈക്കോളജിസ്റ്റാണ്, നിരാശ. ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ വർത്തമാന പത്രങ്ങളിൽ കാണുന്നു, ഇവർക്ക് പണമുണ്ട്, ഇവർക്ക് സൗന്ദര്യമുണ്ട്, ഇവർക്ക് ലോകം കൊടുക്കാവുന്ന എല്ലാം എല്ലാം ഉണ്ട്, ആഡംബര ഹോട്ടലിൽ തുടങ്ങി എല്ലാം എല്ലാം ഉണ്ട്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പല ആളുകളും പുറമേ നോക്കിയാൽ അവരുടെ ജീവിതത്തിലൊക്കെ ശരീരത്തിൽ ആരോഗ്യമുള്ളവരാണ്, പക്ഷെ ജീവിതം തകർന്നവരായി, നിരാശയുടെ അടിത്തട്ടിൽ ആത്മഹത്യയ്ക്ക് വേണ്ടി ഒരുങ്ങാൻ പോലും താല്പര്യമുള്ള പലര് ഉണ്ടായിരുന്നേക്കാം. പക്ഷെ ഇന്ന് രാത്രി ഓർക്കണം, നിങ്ങളുടെ നിരാശയുടെ ശക്തി, നിങ്ങളുടെ ശരീരത്തിന്റെ ക്ഷീണം, ജീവിതത്തിൽ നിങ്ങൾ ഏറ്റുകൊണ്ടിരിക്കുന്ന വെല്ലുവിളികൾ, ഇതൊക്കെ ഓർക്കുമ്പോൾ ഇനി ശുശ്രൂഷ വേണ്ട, ഇനി ക്രിസ്തീയ ജീവിതം വേണ്ട, ഇനി ജീവിതം അവസാനിപ്പിച്ചാൽ മതിയെന്ന് പറയുന്നവരോട് പറയട്ടെ, നിങ്ങളെ തകർക്കുവാൻ പിശാചിന്റെയും ജീവിതത്തിന്റെയും ശക്തി പരിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ശക്തിക്കതീതമായി നിങ്ങളെ ഉയർത്തുന്ന വെല്ലുവിളികളെ വിജയമാക്കി തീർക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇന്ന് രാത്രി കൂടാരത്തിനകത്ത് വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. പറയുകയാണ്, ഈ അത്യന്ത ശക്തി, എന്താ ഈ അത്യന്ത ശക്തി എന്ന് പറയാൻ കാരണം, അളവ് വെച്ച് നോക്കിയാൽ ഈ ശക്തിയെ പോലെ അത്യുന്നതമായ ഒരു ശക്തിയില്ല. വേറൊരു ശക്തിയുമായി താരതമ്യപ്പെടുത്തി നോക്കിയാൽ ഇതിനപ്പുറം വേറൊരു ശക്തിയില്ല. പ്രവർത്തനക്ഷമതയുമായി താരതമ്യപ്പെടുത്തി നോക്കിയാൽ ഇതുപോലെ ഒരു ശക്തിയില്ല. ഗ്രീക്കിൽ മൂലഭാഷയിൽ ഇതിന് ഡുനാമിസ് എന്നാണ് പറയുന്നത്. ശക്തിയുണ്ട്, എനർജിയുണ്ട്, ഊർജമുണ്ട്, അതുപോലെ തന്നെ ബലമുണ്ട്. ഇവിടെ പറയുന്നത് ശക്തിയുടെ പവർ ഇൻ ആക്ഷൻ, ശക്തി പ്രവർത്തന മണ്ഡലത്തിൽ എന്നാണ്. ഈ ശക്തിയോട്, ദൈവശക്തിയോട്, ഈ ദൈവശക്തി ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മ ശക്തിയായി വ്യാപരിക്കുമ്പോൾ പറയുന്നു, ലോകത്തിലെ ഒരു ശക്തിക്കും അടിച്ചമർത്താൻ, ലോകത്തിലെ ഒരു ശക്തിക്കും തകർക്കാൻ, ലോകത്തിലെ ഒരു ശക്തിക്കും നിങ്ങളെ തടയിടുവാൻ കഴിയാത്ത ഒരു ശക്തി ഇന്ന് രാത്രി ഇവിടെ വ്യാപരിക്കുന്നെങ്കിൽ പണത്തിന്റെ ശക്തിയല്ല, രാഷ്ട്രീയ ശക്തിയല്ല, സംഘടനയുടെ ശക്തിയല്ല, തീവ്രവാദികളുടെ ശക്തിയല്ല, സകലത്തെയും കീഴ്പ്പെടുത്തുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. ഇത് അത്യന്ത ശക്തി എന്ന് പറയാൻ കാരണം ഒന്ന്, ഇറ്റ് ഹാസ് എ പൊട്ടൻഷ്യൽ പവർ. മറ്റുള്ള ശക്തികളുമായി നിങ്ങളൊരു ചെറിയ തുലനം ചെയ്ത് നോക്കുക, ഇതെങ്ങനെയുള്ള ശക്തിയാണ്. അണക്കെട്ടിൽ കെട്ടി നിർത്തിയിരിക്കുന്ന വെള്ളം, ഇടുക്കി അണക്കെട്ടിലെ വെള്ളത്തിന് എത്രയും ശക്തിയുണ്ട് അളക്കാമോ? മുല്ലയുടെത്രയും വലിപ്പമുള്ള മുല്ലപ്പെരിയാർ തുറന്നുവിട്ടാൽ 500,000 പേര് തട്ടിപ്പോകുമെന്നോർത്ത് സമരം ചെയ്തെങ്കിലും കുഴപ്പമൊന്നും ഉണ്ടായില്ല. ലോകത്തിലെ അണക്കെട്ടുകളിലൊക്കെ കെട്ടി നിർത്തിയിരിക്കുന്ന വെള്ളം ദൈവം തന്ന വെള്ളമാണ്. അതിന്റെ ശക്തി എത്രയുണ്ടെന്ന് ആരും ഇതുവരെ അളന്നിട്ടില്ലെങ്കിൽ ഇതിനേക്കാൾ വലിയ ശക്തിയാണ് നമ്മുടെ ദൈവത്തിന്റെ പേര് സർവശക്തനായ ദൈവമെന്നാണ്. സർവശക്തിയാണ്. രണ്ടാമത്, സോളാർ എനർജി, സോളാർ തട്ടിപ്പ് എന്നൊക്കെ പറഞ്ഞ് വിവാദം പോകുന്നുണ്ട്. ആ തട്ടിപ്പിനെ കുറിച്ച് പറയാനല്ല ഞാൻ പോകുന്നത്. സൂര്യന്റെ ശക്തി, ഊർജം, എത്രമാത്രം ഊർജമുണ്ടെന്നറിയാമോ? ഇതിനെ ആരെങ്കിലും ഇതുവരെ അളന്നിട്ടുണ്ടോ? അളക്കാൻ തക്കവണ്ണം കഴിഞ്ഞിട്ടില്ല. ഭൂമിയിൽ 700 കോടി മനുഷ്യരുണ്ട്. ഇവരെല്ലാം കൂടെ കരം ഉയർത്തിയാൽ ഇവരുടെ ശക്തി എത്രയുമുണ്ട്? ആ ശക്തി നമുക്ക് ഊഹിക്കാൻ കഴിയത്തില്ല. വലിയ ശക്തിയാണ്. പിന്നെ ഭൂമിയിൽ മനുഷ്യനും ഊർജത്തിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഡീസല്, പെട്രോള്, ക്രയോജനിക്, LNG, ഇതിനെല്ലാം കൂടെ എത്രയും ശക്തി ഉണ്ടെന്നറിയാമോ? ഈ ശക്തിയുടെ സ്രോതസ്സുകൾ ഒരു ദിവസം വറ്റിപ്പോകും. നിങ്ങൾ പിന്നെ വേറൊരു ശക്തി, ഈ കാണുന്നതൊക്കെ മനുഷ്യനെ കൈകാര്യം ചെയ്യാൻ ശക്തിയാണ്. ലോകത്തിലുള്ള സകല മനുഷ്യനെയും തകർക്കാനും അടിമത്വത്തിലാക്കാനും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വേറൊരു ശക്തിയുണ്ട്. അത് പിശാചിന്റെ ശക്തിയാണ്, അന്ധകാര ശക്തിയാണ്. ഇതിനെ കൈകൊണ്ട് തടയാൻ കഴിയത്തില്ല. ആറ്റം ബോംബ് വെച്ച് പൊട്ടിക്കാൻ സാധ്യമല്ല. ഇതിനിടയ്ക്ക് വേറൊരു എനർജി ഉണ്ട്, ആറ്റമിക് എനർജി. എത്രമാത്രം ശക്തിയുണ്ട്! ഒരാറ്റം ബോംബ് പൊട്ടിച്ചാൽ ഭയങ്കര ശക്തിയാണ്. ദൈവത്തിന്റെ ദാസൻ പൗലോസ് പറയുന്നത്, ഞാൻ ഈ പറഞ്ഞ 700 കോടി ആളുകൾ ഒരുമിച്ച് കൈ ഉയർത്തി ഇൻഖിലാബ് വിളിച്ചാലും എന്റെ ദൈവത്തെ തന്റെ സിംഹാസനത്തിൽ പിടിച്ചടക്കാൻ സാധ്യമല്ല. ലോകരാജ്യങ്ങൾ 1,000 ആറ്റം ബോംബ് പൊട്ടിച്ചാലും ദൈവത്തിന്റെ സിംഹാസനത്തിന് അടുത്ത് അതെത്താൻ സാധ്യമല്ല. ഈ അഖിലാണ്ടത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന മുഴി ലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു എന്ന് പറയുന്നു. ഈ സകല ശക്തികളും പിശാചും അവന്റെ അധികാരങ്ങളും കൂടെ പരിശ്രമിച്ചാലും ഇന്ന് രാത്രി ഇവിടെയിരിക്കുന്ന ദൈവത്തിന്റെ ജനത്തിനെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാൻ സാധ്യമല്ല. കാരണം എല്ലാത്തിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായ അവന്റെ ശരീരമായ സഭയ്ക്ക് ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇന്ന് നമ്മുടെ മധ്യേ ഉലാവിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ നോർത്തുവരണം, ഇവിടെ ഇരിക്കുന്ന ഞാനും നിങ്ങൾ സാധാരണക്കാരല്ല. ഡൈനാമിക്സ്, എത്ര ഡൈനാമിക് വെച്ചാൽ പൊട്ടാത്ത പാറയും അതിനേക്കാൾ ശക്തിയുള്ള ദൈവത്തിന്റെ ശക്തിക്കായി കൈകളിയർത്തി സ്തോത്രം ചെയ്യാം. ഇത് ദൈവശക്തിയാണ്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമല്ല കേട്ടോ, ഇത് ദൈവത്തിന്റെ ദാനമാണ്, ഇത് നിക്ഷേപമാണ്, ഇത് മൺപാത്രങ്ങളിലാണ്. മൺപാത്രത്തിൽ എന്തെങ്കിലും ഉള്ളത് കൊണ്ടാ വില. സ്വർണത്തിന്റെ പാത്രമോ വെള്ളിപ്പാത്രമോ ആണെങ്കിൽ വിറ്റെങ്കിലും കാശാകാം. സുവിശേഷ വേലക്കാരെ ജാമ്യം വെച്ച ബാങ്കുകാർ പോലും പൈസ തരത്തില്ല കേട്ടോ. ഞാൻ പുല്ലൂരുള്ള നല്ല ഒരു ബാങ്കിൽ ചെന്നു, എന്നെ മാനേജർക്കറിയാം. മാനേജർ പറഞ്ഞു, സാറേ ശമ്പളം നോക്കിയാൽ ലോൺ തരാൻ പറ്റത്തില്ല. വിശ്വാസികളെ, ലോകം നോക്കിയാൽ നിനക്ക് വിലയില്ലെങ്കിലും നിന്നിൽ വ്യാപരിക്കുന്ന ശക്തി വെള്ളിയേക്കാളും പൊന്നിനേക്കാളും വിലയേറിയതാണ്. വെള്ളി കൊണ്ടും പൊന്നുകൊണ്ടും ചിലത് വാങ്ങിക്കാം, പക്ഷേ അതിനേക്കാൾ വിലയേറിയ ദൈവശക്തി എന്റെ ഉള്ളിൽ വ്യാപരിക്കുന്നു. ഒരുവൻ രക്ഷിക്കപ്പെടുമ്പോൾ, യേശുവിൽ വിശ്വസിക്കുമ്പോൾ, ദൈവത്തിന്റെ പൈതലായി അവൻ പരിശുദ്ധാത്മാവിനാൽ നിറയുമ്പോൾ അവനിൽ വ്യാപരിക്കുന്ന ശക്തിയെ അളക്കാൻ ആർക്കും സാധ്യമല്ല. ഈ ശക്തി നിക്ഷേപമാണ്. ഇത് കാണാൻ കണ്ണെന്ന് തുറക്കണം. 2 വർഷത്തിന് മുൻപ് തിരുവനന്തപുരം ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ ചില നിലവറയൊക്കെ തുറന്നപ്പോൾ അതിലെ നിക്ഷേപം എത്രയാ? കോടിക്കണക്കിനാണ്. നമ്മുടെ കൊച്ചു കേരളത്തിലെ പത്മനാഭസ്വാമിയുടെ നിലവറ തുറന്നപ്പോൾ ഇത്രയും നിക്ഷേപമുള്ളെങ്കിൽ, ഇത്രയും ധനമുണ്ടെങ്കിൽ, സ്വർണമുണ്ടെങ്കിൽ, ഇന്ന് രാത്രി അഖിലാണ്ടത്തിന്റെ ഉടമസ്ഥൻ, സകലത്തെയും സൃഷ്ടിച്ച സർവശക്തന്റെ പുത്രീപുത്രന്മാരായി യേശുക്രിസ്തുവിന്റെ വിലയേറിയ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവര് ഇന്ന് രാത്രി നമ്മുടെ കണ്ണുകളൊന്ന് തുറക്കപ്പെടട്ടെ. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന അനുഗ്രഹത്തിന്റെ കലവറകൾ കാണുവാൻ ഇന്ന് രാത്രി ദൈവമേ എനിക്ക് കൃപ തരണമേ എന്ന് ആഗ്രഹമുള്ളവർ കൈകളുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിക്കണേ. ഈ നിലവറയൊക്കെ തുറന്ന് റിപ്പോർട്ട് വന്ന ആ ദിവസം, ആ സമയം ഞാനും എന്റെ ഭാര്യ അമേരിക്കയിലായിരുന്നു. ഒരു അമേരിക്കക്കാരൻ എന്നോട് ചോദിക്കാം, മേൻ യുവർ ഗോഡ് ഹാസ് ദിസ് മച്ച് റിച്ചസ്, പട്ടിണി രാജ്യമായ ഇന്ത്യയിലെ ദൈവത്തിന് ഇത്രയും ധനമുണ്ടോന്നാ ചോദിച്ചത്. നമ്മുടെ ദൈവം പട്ടിണിക്കാരനാണോ? അല്ലല്ലോ. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്നവരോർത്തുകൊള്ളണം, ഞാനും നിങ്ങളും സാധാരണക്കാരല്ല. സാക്ഷ്യവേളയിൽ പാവപ്പെട്ട ദൈവത്തിന്റെ പൈതലെന്ന് പറഞ്ഞാലും ഞാനും നിങ്ങളും പാവങ്ങളല്ല. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ ശക്തി വായി തുറന്ന് സ്തോത്രം പറയാൻ വേണ്ടി മാത്രമല്ല, നിങ്ങളോ നിങ്ങളുടെ പിതാക്കന്മാർ നിങ്ങൾക്ക് ഒരു സെന്റ് വസ്തു തന്നില്ലെങ്കിലും പെന്തക്കോസ്തിൽ വന്നതുകൊണ്ട്, സുവിശേഷ വേലയ്ക്ക് വന്നതുകൊണ്ട് ഒരു സെന്റ് വസ്തു അവകാശമായി തന്നില്ലെങ്കിലും വറ്റിപ്പോകാത്ത ഉറവുകൾ അളവുനൂൽ എനിക്ക് മനോഹര ദേശത്ത് നൽകി എനിക്കും എന്റെ തലമുറയ്ക്കും വേണ്ടി എന്നെ നടത്താൻ കഴിയുമെന്ന വിശ്വാസമുള്ളവർ കൈകളും ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിക്കണം കേട്ടോ. സാധാരണക്കാരനല്ല, എന്നെയും നിങ്ങളെയും കണ്ട പട്ടിണിക്കാരെന്ന് ആരെങ്കിലും പറയും? ഇല്ല. ഒരു ദിവസം ടൗണിൽ ഇറങ്ങി ബാർബർ ഷാപ്പിലേക്ക് കയറിയപ്പോൾ അതിന്റെ വാതുക്കി ഇരിക്കുന്നവൻ പറയാ, കണ്ടില്ലയോട് അവന്റെ പോക്ക്, അവന്റെ കയ്യിലെ വാച്ചും അവൻ സഞ്ചരിക്കുന്ന കാറും എല്ലാം കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഇവർ ഉപദേശിയാന്ന് പറഞ്ഞാൽ എത്ര ലക്ഷത്തിന്റെ ആസ്തിയുണ്ട് അല്ലേ? ഞാൻ നിങ്ങൾ സാധാരണക്കാരല്ല കേട്ടോ, സാധാരണക്കാരായിരുന്നേക്കാം. പക്ഷെ ഇന്ന് രാത്രി അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, എന്റെ പുറമേയുള്ള ശരീരം ശയിക്കുക. ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. ഇന്ന് നിരാശയുടെ വക്കിൽ ജീവിതം അവസാനിപ്പിക്കണമെന്ന് കരുതി ഈ ടൗണിലോ സമീപത്തോ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിന്റെ പാപത്തിൽ നിന്നെ വിടുവിപ്പാൻ, മദ്യപാനത്തിൽ നിന്ന് വിടുവിപ്പാൻ, കഞ്ചാവിൽ നിന്ന് വിടുവിപ്പാൻ, കുടുംബത്തിന്റെ ദാരിദ്ര്യത്തിൽ നിന്ന് വിടുവിപ്പാൻ സാത്താന്യ ശക്തിക്ക് കഴിയത്തില്ല. മന്ത്രവാദത്തിന് സാധ്യമല്ല, ഉച്ചാരണത്തിന് സാധ്യമല്ല, പൂജകൾക്ക് സാധ്യമല്ല. യേശുക്രിസ്തു നിന്റെ അരികിലുണ്ട്. യേശുവെ, ഞാനൊരു പാപിയാണ്, എന്റെ പാപത്തെ എന്നോട് ക്ഷമിക്കണമേ, അവിടുത്തെ മകനാക്കി എന്നെ തീർക്കണമേ എന്ന് പറയുമ്പോൾ ഇരുളിലിരിക്കുന്ന നീ പ്രകാശം കാണുവാനിടയായിത്തീരും. ഇതാണ് ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണം. സഹോദരന്മാരെ, സഹശുശ്രൂഷകന്മാരെ, നിങ്ങളൊരു സ്ഥലത്തേക്ക് പ്രവർത്തനത്തിന് ചെല്ലുമ്പോൾ നിങ്ങൾ ആരാ? വെളിച്ചം. എന്റെ സഹോദരിയും ഭർത്താവും എന്റെ അളിയനും പെങ്ങളും കൂടെ വിജയവാഡയിൽ പോയി, സഭ കൊടുക്കാനൊന്നുമില്ല. അവർ രണ്ടുപേരും രണ്ടു മക്കളും കൂടെ അവിടെ ചെന്നു. വിജയവാഡ വലിയ നഗരമാണ്, സഭയില്ല, ആരുണ്ടവരെ സഹായിക്കാൻ? അവരവരുടെ കാല് വെച്ചപ്പോൾ ഉയരത്തിലെ പ്രകാശം അവിടേക്ക് ഇറങ്ങി. ഒരൊറ്റ വിശ്വാസി പോലും ഇല്ലാതിരുന്ന വിജയപ്പാട പട്ടണത്തിൽ ഇന്ന് 9000 തെലുങ്കര്, അവര് മലയാളികളാ, അവിടെ അവിടെ ചെന്ന് തെലുങ്ക് പഠിച്ചു. ആ 9000 തെലുങ്കര് ഞായറാഴ്ച ആരാധനയ്ക്ക് വരാൻ കാരണമെന്ത്? അവിടെ ചെന്ന ദൈവദാസൻ വെളിച്ചമായിരുന്നു. അങ്ങനെങ്കിൽ ഇന്ന് രാത്രി നിങ്ങളുടെ കുടുംബത്തിൽ അന്ധകാരത്തിന്റെ പിടിയിലാണെങ്കിൽ, പിശാചിന്റെ തകർച്ചയിലാണെങ്കിൽ, ഉയരത്തിൽ നിന്ന് ഉദയം നമ്മെ സന്ദർശിക്കട്ടെ. ഇവിടെ ഇരിക്കുന്ന ഇത്രയും ദൈവത്തിന്റെ ജനം പ്രകാശവാഹികളാണ്. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. ഈ ശക്തി എനിക്കും നിങ്ങൾക്കും വേണ്ടി കർത്താവ് തന്നിരിക്കുന്നത്. ഇരുട്ടിൽ ഇരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കാണട്ടെ. അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മെ വിളിച്ച് വേർതിരിച്ച് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഹൃദയത്തിൽ ഈ പ്രകാശം നൽകിയ ദൈവത്തിന് നന്ദിയോടെ കൈകളുയർത്തി സ്തോത്രം ചെയ്യാം. ഈ ശക്തി ഞങ്ങളുടെ ജീവിതത്തിൽ പകർന്നിരിക്കുന്നത് മറ്റുള്ളവരുടെ ജീവിതത്തിൽ വെളിച്ചം പകരുന്നതിന് വേണ്ടിയാണ്. രണ്ടാമതായിട്ട്, ഈ ശക്തി കർത്താവ് എന്റെ ജീവിതത്തിൽ നൽകിയിരിക്കുന്നത്, ഈ ശക്തി ദൈവപ്രവർത്തനത്തിനെതിരെ നിൽക്കുന്ന ശക്തികളെയും വ്യക്തികളെയും തകർക്കാൻ വേണ്ടിയാണ്.
കർത്താവ് പറയുന്നത് ഞാൻ പ്രവർത്തിക്കും, ആര് തടയും? ആര് തടയും? പൗലോസ പറയുന്നത് ഈ അത്യന്ത ശക്തിയാണ്. മഹാപുരോഹിതന്മാരിൽ നിന്ന് അധികാരപത്രം വാങ്ങി അറസ്റ്റ് വാറന്റാണ്. ക്രിസ്ത്യാനിയെ പിടിച്ചു കെട്ടാൻ അവനോടൊപ്പം ഗുണ്ടകൾ കാണുന്നേക്കാം ഇല്ലേ? അധികാരപത്രമുണ്ട്. സാധാരണക്കാരെ പിടിച്ചു കെട്ടാൻ ഡമസ്കോസിലേക്ക് അവൻ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവനെ തടയാൻ ആർക്കെങ്കിലും കഴിയുമോ? പക്ഷെ അതിനപ്പുറം പറയുന്നു, പ്രാർത്ഥിക്കുന്ന ചിലര് അവിടെ ഉണ്ടായിരുന്നു. പെന്തക്കോസ്തുകാരെന്നോ ക്രിസ്ത്യാനികളെന്നോ സുവിശേഷകരെന്നോ പറയുന്നവരെ അവരുടെ കൈ വെട്ടിയേക്കാം, കാല് വെട്ടിയേക്കാം എന്നൊക്കെ ആര് ഭീഷണി മുഴക്കിയാലും ഇന്ന് രാത്രി ഓർത്തുവരണം. കർത്താവ് ഇറങ്ങി വരണ്ട, ഒരു ലൈറ്റ് അടിച്ചാൽ മതി, അങ്ങനെയുള്ളവൻ താഴെ വീഴുവാനിടയാകും. ഞാനും നിങ്ങളും ആരുടെയും കയ്യിലെ കളിപ്പാട്ടങ്ങളല്ല. ഇന്ന് രാത്രി ലോകത്തിലെ സകല വെള്ളത്തിന്റെ ശക്തിയേക്കാളും സൂര്യന്റെ ശക്തിയേക്കാളും ആറ്റം ബോംബിന്റെ ശക്തിയേക്കാളും സാത്താന്യ ശക്തിയേക്കാളും വലിയ ശക്തി പാപത്തിലും അതിക്രമത്തിലും ഇരുന്ന എന്നെ രക്ഷിച്ചുയർത്തിയ ദൈവശക്തി ഉള്ളിൽ വ്യാപരിക്കുന്നവരെ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ പറയട്ടെ, എന്നെ തട്ടാൻ ഒരുത്തരും സാധ്യമല്ല. പിശാചിനെ തട്ടാൻ സാധ്യമല്ല. അങ്ങനെ ആരെങ്കിലും മുന്നോട്ട് വന്നാൽ ദൈവം തട്ടേണ്ടവനെ തട്ടുമെന്നുള്ളത് മറന്നുപോകരുത്. ഇത് തീവ്രവാദമല്ല, ഭീഷണിയല്ല, ഇത് രാഷ്ട്രീയ ഭാഷയല്ല, ഇത് ആത്മീയ ഭാഷ ഞാൻ പറയുകയാണ് കേട്ടോ. ഫറവൻ ചോദിച്ചു, നിന്നെ അയച്ചവൻ ആരാ? നിന്റെ ദൈവമാരാ? ഇവനാണ് ഇസ്രായേൽ മക്കളുടെ സകല ആദ്യ ജാതന്മാരെ ആമ്പിള്ളാരെയെല്ലാം നീല നദിയിൽ നൈൽ നദി മുക്കാൻ കൽപ്പന കൊടുത്തത് കേട്ടോ. ദൈവജനത്തെ പീഡിപ്പിച്ചാൽ, നിന്നെ തല്ലിയാൽ, നിന്നെ പുകച്ചാൽ ചോദിക്കാൻ ആരുണ്ട് എന്ന് ചോദിക്കുന്നവരോട് പറയട്ടെ, ഫറവോനെ, ദൈവത്തെ സ്നേഹിക്കുന്നവനെ, ദൈവത്തിനു വേണ്ടി നിലകൊള്ളുന്നവനെ, നീ ഉപദ്രവിച്ചാൽ ഓർത്തുകൊള്ളണം. നീ അന്ന് ആമ്പിള്ളാരെ നീലനദിയിൽ വലിച്ചെറിയാൻ കൽപ്പന കൊടുത്തെങ്കിൽ നീ നിന്റെ സൈന്യവുമായി ചെങ്കടലിൽ ദൈവം നിന്നെ മുക്കുന്ന ഒരു ദിവസം വരുന്നുവെന്ന് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? അങ്ങനെങ്കിൽ ഇന്ന് രാത്രി നിങ്ങളുടെ ജീവിതത്തിനെതിരെ നിങ്ങളെ തകർക്കാൻ പിശാചിന്റെ ശക്തിയാകട്ടെ, മന്ത്രവാദ ശക്തിയാകട്ടെ, ക്ഷുദ്രപ്രയോഗ ശക്തിയാകട്ടെ, മറ്റുള്ളവരെ കൊണ്ട് ആരെ കൊണ്ട് എന്തെല്ലാം പരിപാടി ചെയ്യിച്ചാലും ഇതൊക്കെ സ്വർഗത്തിലെ ദൈവം കാണുന്നെങ്കിൽ ഉയരത്തിൽ നിന്ന് ഒരു റൊട്ട റിമോട്ട് പ്രസ് ചെയ്താൽ മതി, അവന്റെ ഒക്കെ അഡ്രസ് ഇല്ലാതാക്കി തീർക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്ന വ്യക്തിയാണ്. ഞാനും നിങ്ങളും ദൈവത്തിന്റെ ഓമന പുത്രി പുത്രന്മാരാണ്. നിന്റെ ശക്തിയുടെ വലിപ്പത്താൽ ശത്രു നിനക്ക് കീഴടങ്ങുമെന്ന് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? ഹേരോദാവ് കൈനീട്ടി ഒരുത്തനെ വാൾ കൊണ്ട് കൊന്നു, പത്രോസിനെയും കൂടെ പിടിച്ചിട്ടു ഇല്ലേ? പത്രോസ് നീ അകത്ത് കടന്നേക്കാം, പക്ഷേ നിന്നെ ജയിലിൽ ഇട്ടിരുന്നാലും പട്ടാളക്കാരവിടെ നോക്കി നിൽക്കത്തേയുള്ളൂ, നിന്നെ തുറന്നുവിടാം. ദൈവം ഉയരത്തിലെ ദൂതന്മാരെ അയക്കും. ദൈവത്തിന്റെ ദൂതന്മാരാരും മരിച്ചുപോയിട്ടില്ല. അവരൊക്കെ ഇന്നും സജീവ സാന്നിധ്യമുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ദൈവത്തിന്റെ ജനത്തെ നോക്കുന്ന അനേക ദൂതന്മാരിവിടെയുണ്ട്. ദൂതന്മാരുടെ വലിയൊരു സൈന്യം എനിക്കും നിങ്ങൾക്കും ചുറ്റും കാവലായിട്ടുണ്ടെന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇത് ദൈവത്തിന്റെ ശക്തിയാണ്. ഈ ഹേരോദാവിനെ കുറിച്ച് വായിക്കുന്നു പ്രവൃത്തികളുടെ പുസ്തകം 12 അധ്യായത്തിൽ. ഇവന്റെ സംസാരം ഒരു സാധാരണ മനുഷ്യന്റെ ശബ്ദമല്ല, ദേവന്റെ ശബ്ദമാണെന്ന് പറഞ്ഞ സമയത്ത് എന്ത് സംഭവിച്ചു? ദൂതൻ ഒരൊറ്റ അടിയടിച്ചു, അവൻ കൃമിക്കിരയായി പ്രാണന് വിട്ടു. നമ്മുടെ ദൈവം ന്യായവിധിയിൽ കൂടെ വെളിപ്പെടുത്തുന്ന ദൈവമാണ്. ദൈവത്തെ സേവിക്കുന്ന ദൈവജനത്തോട് പറയട്ടെ, ഞാനും നിങ്ങളും ആളുകളുടെ കയ്യിൽ കളിപ്പാവകളല്ല, അവരുടെ മേഴ്സിക്ക് വേണ്ടി കാത്തു നിൽക്കുന്നവരല്ല. പെന്തക്കോസ്തുകാർക്കോ വിശ്വാസികൾക്കോ ലോകമോ സമൂഹമോ ചിലപ്പോൾ നിയമത്തിന്റെ നീതി നടത്തുകയില്ല എങ്കിലും ലഭിച്ചില്ലെങ്കിലും നീതിയും ന്യായവും നടത്തുന്ന എന്റെ ദൈവം തന്റെ സർവശക്തിയിൽ ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ ഏത് കാര്യങ്ങളായിരുന്നാലും അതിനുവേണ്ടി പ്രവർത്തിപ്പാൻ ഇറങ്ങി വരാൻ സർവശക്തരാണ്. എന്റെ ദൈവത്തിന്റെ ശക്തി എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമല്ല, ദൈവത്തിന്റെ ദാനമാണ്. ഈ ശക്തി എപ്പോഴാ വെളിപ്പെടുന്നത്? വായിക്കുന്നു, ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരാ, ഞങ്ങൾ ഉപദ്രവം സഹിക്കുന്നവരാ, ഞങ്ങൾ നിന്ന ഏൽക്കുന്നവരാണ് എന്ന് പറയുന്നു. ജീവിതത്തിൽ ബലഹീനത, ഉപദ്രവം, രോഗം, ശത്രുവിന്റെ ആക്രമണം. ഇവ ശക്തമാകുമ്പോഴാണ് ദൈവം പ്രവർത്തിക്കാൻ ഇറങ്ങി വരുന്നു. ഫറവനും സൈന്യവും പിന്നിൽ. രാത്രിയിലെ നാലാം യാമമാണ്. എല്ലാം അസ്തമിച്ചു. ദൈവം മേളിൽ നിന്നൊന്ന് നോക്കിയതേയുള്ളൂ കേട്ടോ. നിന്റെ മുൻപിൽ ദൈവം ഒരു വഴി തുറക്കാൻ ശക്തനാണ്. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്നവരെ ചിലപ്പോൾ നാലാം യാമമായിരുന്നേക്കാം. ദൈവശക്തി വെളിപ്പെടട്ടെ. എന്റെ യേശുവിന്റെ ശുശ്രൂഷ നോക്കുക, അതെന്തായിരുന്നു? ദൈവശക്തിയുടെ വ്യാപാരമായിരുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 6:19 ശക്തി അവനിൽ നിന്ന് പുറപ്പെട്ട് ആളുകളെ സൗഖ്യമാക്കിയതുകൊണ്ട് വന്നവരൊക്കെ യേശുവിനെ തൊടുവാൻ ആഗ്രഹിച്ചു, തൊട്ടു. യേശു പുരുഷാരത്തിന്റെ നടുവിൽ കൂടെ നടന്നു നീങ്ങിയ ഒരു സ്ത്രീ രക്തസ്രവം ഉള്ളവളാണ്. അവൾ പറഞ്ഞു, ഞാൻ അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ എങ്കിലും ഒന്ന് തൊട്ടാൽ എനിക്ക് സൗഖ്യം വരും. ഈ പന്തലിന്റെ കീഴിൽ ഇരിക്കുന്ന രോഗികളായിട്ടുള്ളവരുണ്ട്, നിങ്ങളുടെ രോഗം മറ്റാരോടും പറയാൻ താൽപ്പര്യമില്ലാത്തവരുണ്ട്. ഒരു സ്ത്രീയുടെ രോഗം, ഒരു പുരുഷന്റെ രോഗം ആരോടും പറയാൻ താൽപ്പര്യമില്ലാത്തവരുണ്ട്. പക്ഷെ യേശു ക്രിസ്തു തന്റെ ശക്തിയിൽ ഇന്ന് രാത്രി ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? നിന്റെ അടുക്കൽ യേശു ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി വിശ്വാസത്തിന്റെ കരം നീട്ടി നീ യേശുവിനെ തൊട്ടാൽ നിനക്ക് സൗഖ്യം വരും. ഞാൻ പറഞ്ഞു, ഞാൻ രോഗിയായി കിടക്കുന്ന വേളയിലാ ദൈവം എന്നോടിത് സംസാരിച്ചത്. ബോംബെ അംബാനി ഹോസ്പിറ്റലിൽ വിദഗ്ധനായ ഡോക്ടർ, അദ്ദേഹം വിശ്വാസിയല്ല, എന്നെ നാലാമത്തെ ദിവസം കണ്ടിട്ട് പറഞ്ഞു, ദേർ വാസ് എ ഡിവൈൻ ഇന്റർവെൻഷൻ ഇൻ യുവർ ലൈഫ്. നിങ്ങൾക്ക് നേരിട്ട അസുഖം എനിക്ക് പൂർണ്ണമായി അറിഞ്ഞുകൂടാ, പക്ഷേ ആളുകൾക്ക് വന്നിരുന്നെങ്കിൽ അവര് നടക്കത്തില്ല, അവര് കൈകൾ ഉയർത്തത്തില്ല, അവര് സംസാരിക്കത്തില്ല, ഭൂമുഖത്ത് നിന്നും മാറിപ്പോകുമായിരുന്നു. പക്ഷെ ഇത്രയും അസുഖം വന്നെങ്കിലും നിങ്ങൾ ഇപ്പോഴും നടക്കുന്നു, സംസാരിക്കുന്നെങ്കിൽ ദൈവം തന്നെ ഇറങ്ങി വന്ന് നിങ്ങളെ വിടുവിച്ചതാണ്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഇന്നേക്ക് 2 മാസത്തിന് മുൻപ് എന്നെ തൊട്ട്, ഞാൻ ഒരു ഉപദേശിയ, സുവിശേഷം പ്രസംഗിക്കുന്ന ആളാ, എപ്പോഴാ ദൈവത്തിന്റെ ശക്തിയുടെ വലിപ്പം വെളിപ്പെടുന്നത്? നിന്റെ ശരീരം ബലഹീനമായി തീരുമ്പോഴാണ് ദൈവത്തിന്റെ ബലത്തിന്റെ ശക്തി വെളിപ്പെടാൻ പോകുന്നത്. യേശു നടന്നു നീങ്ങിയ മാത്രമേ ഉള്ളൂ അവനെ തൊട്ടവര് സൗഖ്യം പ്രാപിച്ചെങ്കിൽ. എന്റെ മുൻപിലിരിക്കുന്നവരെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇതിനുശേഷം പ്രാർത്ഥിക്കും കേട്ടോ. എന്നെ തൊട്ട് സൗഖ്യമാക്കിയ യേശുവിനെ നിങ്ങളെയും തൊട്ട് സൗഖ്യമാക്കാൻ കഴിയും. ഇന്ന് രാത്രി നിങ്ങളുടെ രോഗം എന്നോട് പറയട്ട. അത് ശരീരമായിരുന്നേക്കാം, അത് എല്ലിന്റേതായിരുന്നേക്കാം, അത് തലച്ചോറിന്റേതായിരുന്നേക്കാം, അത് ക്യാൻസർ ആയിരുന്നേക്കാം. സകലത്തെയും കീഴ്പ്പെടുത്തുന്ന ശക്തിയാണ് യേശുവിന്റെ ശക്തിയെങ്കിൽ ഇന്ന് രാത്രി ആ ശക്തിയുടെ വ്യാപാരം ഞാൻ അനുഭവിക്കുമെന്ന് വിശ്വസിക്കുന്നവർ കൈകൾ അടിച്ച് ദൈവത്തെ സ്തുതിക്കണം. പരിശുദ്ധാത്മ ശക്തി ആത്മ നിറവിൽ അന്യഭാഷയില് ദൈവത്തെ സ്തുതിച്ചവര് അഗ്നിജ്വാല പോലെ പിളർന്ന നാവുകൾ ഇന്ന് രാത്രി നിങ്ങളുടെ മേൽ പതിയട്ടെ. പെന്തക്കോസ്തിന്റെ ശക്തി തീയുടെ ശക്തിയാണ്. നിങ്ങളുടെ നാവിന്മേൽ ഇന്ന് രാത്രി തീയുടെ ശക്തിയല്ല, അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിച്ചവര് ഈ പന്തലിന്റെ കീഴിൽ ഇത് കൂടാരെ പെഴുതോടാൻ തകർത്ത ഇടിമുഴക്കം പോലെ, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ പെന്തക്കോസ്തു നാളിൽ ദൈവശക്തി ഇറങ്ങി വന്നെങ്കിൽ ശക്തിയല്ല എന്റെ യേശു എന്റെ അടുക്കലുണ്ട്. എന്നെ തൊടുവാനല്ല, വിശ്വാസത്തിന്റെ കരം നീട്ടി ഞാൻ നിന്നെ തൊടാൻ പോകുകയാണ്. എന്നെ ഉയർപ്പിച്ച യേശു നിങ്ങളെ ഉയർപ്പിപ്പാൻ പോകുകയാണ്. ദൈവശക്തി വ്യാപരിക്കട്ടെ. ദൈവതരം വായ് തുറന്ന് ദൈവത്തെ സ്തുതിക്കട്ടെ. ശിഖരവാറിയ ദൈവജനം കൈകൾ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സൗഖ്യത്തിന്റെ ശക്തി വ്യാപരിക്കുക. ഡോക്ടർ പറഞ്ഞു, അയൽക്കാരൻ പറഞ്ഞു, മന്ത്രവാദി പറഞ്ഞു, നിന്നെ തകർക്കും. സകലത്തെയും കീഴ്പ്പെടുത്തുന്ന ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ജഡികങ്ങളല്ല, കോട്ടകളെ ഇടിക്കുന്ന ദൈവത്തിന്റെ ശക്തി. ഇന്ന് രാത്രി കോട്ടകൾ തകർന്നു മാറട്ടെ. ഹല്ലേലൂയാ ഗ്ലോറി സുദരജരാദരാജ പരാജയങ്ങൾ മാറട്ടെ ഗ്ലോറി ടു ഗോഡ് ശ്രദ്ധിക്കുക ഒന്ന് രണ്ട് നിമിഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ബലഹീനതയും രോഗവും ജീവിതത്തിന്റെ അന്ത്യം കുറിക്കുന്നു എന്ന് ചിന്തിക്കുമ്പോഴാണ് എന്റെ കർത്താവ് ഇറങ്ങി വന്നത് നയിനിലെ വിധവ മകനെ ഉള്ളു അടക്കാൻ കൊണ്ടുപോകുകയാണ് ശവക്കുഴി വെട്ടിയിരിക്കുന്നു ഇനിയും ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയുമോ പള്ളിക്കാർ പറഞ്ഞ് ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയത്തില്ല യേശു അതുവഴി നടന്നു ചെന്നു യേശു എന്തു പറഞ്ഞു ബാല്യക്കാരെ എഴുന്നേൽക്ക യായിറോസിന്റെ മകളെ യേശുവിന്റെ കൈ തൊട്ടതേയുള്ളൂ ഇത് ഏത് ശക്തിയാ മരണത്തെ കീഴ്പ്പെടുത്തുന്ന ശക്തിയാ മരണത്തെ കീഴ്പ്പെടുത്തുന്ന ശക്തിയാ സാത്താന്റെ ശക്തിയെ കീഴ്പ്പെടുത്തുന്ന ശക്തിയാ പിശാചിന്റെ ശക്തിയെ കീഴ്പ്പെടുത്തുന്ന ശക്തിയാ ഇത് വിശ്വസിക്കുന്ന പാസ്റ്റർമാരെ നിങ്ങൾക്ക് വേണ്ടി ദൈവശക്തി വ്യാപരിക്കുന്നു പത്രോസിനെ നോക്കി യേശു പറഞ്ഞു പിശാചിനെ കോതമ്പ് പോലെ പാറ്റിക്കളയേണ്ടതിന് എന്നോട് കൽപ്പന ചോദിച്ചു പിശാച് പിടിച്ച് പിഴുതെറിയാൻ പരിശ്രമിച്ചവനാ പക്ഷെ പത്രോസും നടക്കുന്ന സമയത്ത് അവന്റെ ശരീരത്തിലെ നിഴലെങ്കിലും തട്ടി രോഗികൾ സൗഖ്യമാകുവാൻ നിഴല് തട്ടുന്നതിന് വേണ്ടി വീഥിയിലും ചന്തസ്ഥലത്തും കൊണ്ട കിടത്തി നിങ്ങളത് വിശ്വസിക്കുന്നു ഏതായിരുന്നാലും പത്രോസിന്റെ അത്രയും കുഴപ്പമുണ്ടാക്കിയവരല്ല ഇതിനകത്തിരിക്കുന്നവർ അതിനേക്കാളൊക്കെ ഞാനും നിങ്ങളും ഇതുവരെ കർത്താവിനെയും തള്ളിപ്പറഞ്ഞില്ല അങ്ങനെങ്കിൽ എന്റെ സഹശുശ്രൂഷകന്മാരെ നിങ്ങളുടെ കരം വെച്ചാൽ ഈ ദിവസങ്ങളിൽ രോഗികൾ സൗഖ്യമാകും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾ നടന്നു പോകുമ്പോൾ ദൈവശക്തി വ്യാപരിക്കട്ടെ എന്റെ മുൻപിലിരിക്കുന്ന സഹോദരിമാരെ വിശ്വസിക്കുന്ന പാസ്റ്റർമാരാൽ ഈ അടയാളങ്ങൾ നടക്കുമെന്നല്ല ശക്തി ലഭിച്ചിട്ട് സാക്ഷികളാകുമെങ്കിൽ ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ കരങ്ങൾ യേശുവിന്റെ ശക്തിയുടെ കരങ്ങളായി തീരട്ടെ ഇന്ന് രാത്രി വിശ്വസിക്കുക സൗഖ്യമാക്കാൻ ദൈവത്തിന്റെ അത്ഭുത ശക്തി ഇന്ന് രാത്രി ഇവിടെ വ്യാപരിക്കുന്നു എല്ലാത്തിലും എല്ലാം നിറയ്ക്കുക മാത്രമല്ല ഇന്ന് രാത്രികാലം എന്നെ സൗഖ്യമാക്കുന്ന ദൈവശക്തിക്കായി സ്തോത്രം ആക്രമണം ഉപദ്രവം പൗലോസിനെ കൊന്നിട്ടേ ഭക്ഷണം കഴിക്കത്തുള്ളെന്ന് പറഞ്ഞ് ചിലർ പട്ടിണി സത്യാഗ്രഹം വരും പിറ്റേ ദിവസം തന്നെ ദൈവവിനെ വിളിപ്പിച്ചു ഇവർ പട്ടിണി സത്യാഗ്രഹം നിർത്തിയിട്ട് മടങ്ങിപ്പോയി നിന്നെ പൊഹച്ചിട്ടേ നിന്നെ നശിപ്പിച്ചിട്ടേ ഞങ്ങൾ ആഹാരം കഴിക്കത്തുള്ളെന്ന് പറഞ്ഞ് ആരെല്ലാം ദൃഢപ്രതിജ്ഞ നടത്തിയാലും ഈ അത്യന്ത ശക്തി എന്റെ മേൽ വ്യാപരിക്കുന്നതിനാൽ എന്നെ ഉയർത്തുന്നവൻ ദൈവമാണ് ശത്രുവിന്റെ സകല പ്രതീക്ഷയിൽ നിന്നും എന്നെ വിടുവിക്കുന്നവൻ ദൈവമാണ് എന്റെ കുഞ്ഞ് നീലനദിയിൽ എറിഞ്ഞവനെ കൊല്ലാൻ പറ്റത്തില്ല ഞാനവനെ വിശ്വാസത്താൽ വളർത്തുമെന്ന് മോശയുടെ മാതാപിതാക്കൾ വിശ്വസിച്ചെങ്കിൽ എന്റെ മുൻപിലിരിക്കുന്ന സഹോദരി സഹോദര നിന്റെ കുഞ്ഞെ ഈ നദിയിൽ മുങ്ങത്തില്ല നിന്റെ തലമുറയെ തകർക്കാൻ ശത്രുവിന് സാധ്യമല്ല എന്റെ കുടുംബം എന്റെ തലമുറ വിശ്വാസത്താൽ ദൈവത്തിന്റെ ശക്തിയാൽ ഞാൻ ഉയരാൻ പോവുകയാണ് വിശ്വസിക്കുന്നവർ ഒരു പ്രാവശ്യം കൂടെ കൈകളടിച്ച് ദൈവത്തെ സ്തുതിച്ചിട്ട് ഹല്ലേലൂയാ 1978 ഇന്ന് രണ്ടു മാസത്തിന് മുമ്പ് സംഭവിച്ച പോലെ രോഗം എനിക്കുണ്ടായി ഇവിടിരിക്കുന്ന ചിലർക്കൊക്കെ എന്റെ സഹപ്രവർത്തകരായി അന്ന് ബൈബിൾ കോളേജിൽ താമസിക്കുന്നവർക്കൊക്കെ അറിയാം ടൈഫോയിഡ് വന്ന് മരിച്ചു പോകുമെന്ന് ഡോക്ടർമാർ വിധിയെഴുതി പക്ഷേ 78 ഇത്രയും വർഷം കഴിഞ്ഞ് കേട്ടോ 25 വർഷത്തേക്കെന്നല്ല ദൈവത്തിന്റെ ശക്തി നിന്റെ ജീവിതത്തിന്റെ അന്ത്യം വരെ നിന്നെ നടത്തുന്ന ശക്തിയാണ് ഈ അത്യന്ത ശക്തിയാണ് ഈ ശക്തിക്ക് പരിധിയില്ല ഇതിനെ അളക്കാൻ സാധ്യമല്ല കേട്ടോ ഈ ദൈവത്തിന്റെ ശക്തി ഓർത്ത് ഇന്ന് രാത്രി ഞാൻ ദൈവത്തിന്റെ സ്തോത്രം കരയിട്ടു ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ എന്റെ വാക്കിൽ നിന്ന് വിരമിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ പോവുകയാണ് ഈ ശക്തി ഏത് ശക്തിയാണ് 2 കൊരിന്ത്യലേഖനം 4:14 കർത്താവായ യേശുവിനെ ഉയർപ്പിച്ചവൻ ഞങ്ങളെയും യേശുവോടുകൂടെ ഉയർപ്പിച്ച് നിങ്ങളോടുകൂടെ തിരുസന്നിധിയിൽ നിർത്തും എന്ന് ഞങ്ങൾ അറിയുന്നു കൃപ പലരിലും പെരുകി ദൈവത്തിന്റെ മഹിമയ്ക്കായി സ്തോത്രം വർദ്ധിപ്പിക്കണം റോമാലേഖനത്തിൽ നാം വായിക്കുന്നു പൗലോസ് പറയുന്നു 8:11 യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ, യേശുവിനെ മരിച്ചവരിൽ ഉയർപ്പിച്ചവന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് പ്രാപിച്ച ദൈവജനം എത്ര പേർ ഇന്ന് രാത്രി ഇവിടെയുണ്ട്? കൈകളൊന്ന് ഉയർത്തുമോ? 120 പേര് മാളിക മുറിയിൽ കൂടിയിരുന്നപ്പോൾ അഗ്നിജ്വാല പോലെ പിളർന്ന നാവുകൾ പ്രത്യക്ഷമായെങ്കിൽ ഇന്ന് രാത്രി 120 പേരല്ല, നിങ്ങളുടെ കൈകൾ ഉയർത്തുമ്പോൾ സ്വർഗം ചാഞ്ഞിറങ്ങുന്ന രാത്രിയായി തീരട്ടെ. ലോകത്തിന്റെ സകല ശക്തികളും, മരുന്നിന്റെ ശക്തി, ഡോക്ടർമാരുടെ ശക്തി, നിങ്ങളെ എത്ര ചികിത്സിച്ചാലും ഒരു ദിവസം പെട്ടിക്കകത്ത് വെക്കും കേട്ടോ. ലോകത്തിന്റെ ശക്തിക്ക് ഇതുവരെ കണ്ടുപിടിക്കാൻ കഴിയാത്ത ഒന്നുണ്ട്, മരണത്തിൽ നിന്ന് വിടുതൽ തരാൻ പറ്റത്തില്ല. ലോകത്തിന്റെ ശക്തി പരാജയപ്പെട്ടു. ആറ്റമിക് എനർജി, റേഡിയേഷൻ, ഡോക്ടർമാരും മരുന്ന് പരാജയപ്പെട്ടപ്പോൾ എന്റെ യേശുവിന്റെ ശക്തി മരണത്തെ കീഴ്പ്പെടുത്തുന്നതാണ്. ഇന്ന് രാത്രി നിങ്ങളിൽ വ്യാപരിക്കുന്നത് ആ ശക്തിയാണ്. നമ്മുടെ പ്രത്യാശ എന്താ? കഴിഞ്ഞ ചില ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങളിൽ പലരും പല ശവസംസ്കാര ശുശ്രൂഷയ്ക്ക് പോയവരാണ്. കണ്ണുനീരോടെ ആ മൃതദേഹം ഇറക്കി വെക്കുമ്പോൾ നമുക്ക് പറയാനുള്ളത്, ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഒരു ദിവസം ഈ മരണത്തിന്റെ ശക്തിയും കീഴ്പ്പെടുത്തി ഞങ്ങൾ വാനവിരിവിലേക്ക് പറന്നുയരാൻ പോവുകയാണ്. ഇന്ന് രാത്രി എത്ര പേര് വിശ്വസിക്കുന്നു? യേശുവിനെ മരിച്ചവരിൽ ഉയർപ്പിച്ചവന്റെ ആത്മാവ് എന്നിൽ വ്യാപരിക്കുന്നുണ്ട്. വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിക്കണം. ഇതെന്നെ ഉയർപ്പിപ്പാൻ പോവുകയാണ്. ഇന്ന് രാത്രി അത്യന്ത ശക്തി നിങ്ങളിൽ വ്യാപരിക്കട്ടെ. കണ്ണുകൾ അടയ്ക്കാം, തലകളെ വണക്കാം. നിങ്ങൾക്കായി ദൈവശക്തി വ്യാപരിക്കുന്നുണ്ട്. ആരും എഴുന്നേറ്റ് പോകരുത്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കട്ടെ. ദൈവശക്തി ഇവിടെ വ്യാപരിക്കുന്നുണ്ട്. സൗഖ്യമാക്കാൻ ദൈവത്തിന്റെ ശക്തിയുണ്ട്. യേശുവിന്റെ ശരീരത്തില് അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ ആ സ്ത്രീ തൊട്ടപ്പോൾ ദൈവശക്തി പുറപ്പെട്ടെങ്കിൽ ഇന്ന് രാത്രി എന്റെ മുൻപിലിരിക്കുന്ന ചിലരെ തൊടുന്ന ദൈവശക്തിക്കായി സ്തോത്രം. നിന്റെ ജീവിതത്തിന്റെ അന്ത്യമല്ല ഇന്ന് രാത്രി. ഇത് സകലത്തെയും കീഴ്പ്പെടുത്തുന്ന ശക്തിയാണ്, സകലത്തെയും തകർക്കുന്ന ശക്തിയാണ്, എന്നെ സൗഖ്യമാക്കുന്ന ശക്തിയാണ്. ഇന്ന് രാത്രി ഈ ശക്തി എന്നെ തൊടണം. എനിക്ക് ഈ ശക്തി ആവശ്യമാണ്. വെല്ലുവിളികളുടെ മുൻപിൽ, പിശാചിന്റെ മുൻപിൽ ഞാൻ തോൽക്കുകയില്ല. ഈ ശക്തി എന്റെ മേൽ വ്യാപരിക്കണം. പ്രാർത്ഥന ആവശ്യമുള്ളവര്, സൗഖ്യം ആവശ്യമുള്ളവര് നിങ്ങളുടെ വലങ്കൈ ഒരു നിമിഷം ഒന്ന് ഉയർത്തിപ്പിടിച്ചാണ്. ഈ ശക്തി അത്യന്ത ശക്തിയാണ്. നിങ്ങളുടെ കുടുംബം തകരത്തില്ല. ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ശക്തിയാണ്. നിരാശകൾ ഇന്ന് രാത്രി മാറട്ടെ. എന്റെ ദൈവം വിശ്വസ്തനാണ്. കൈകൾ ഉയർത്തിയ നിങ്ങൾ ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കണം. ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കണം. ഇന്ന് രാത്രി അന്ന് പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മ ശക്തി പകർന്നെങ്കിൽ, അത് വലിയ തീജ്വാലയായെങ്കിൽ, സ്ഫോടനമായെങ്കിൽ, അഗ്നിനാവായെങ്കിൽ, ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന കൈകൾ ഉയർത്തിയവര്, എഴുന്നേറ്റ് നിൽക്കുന്നവര്, ബാക്കിയുള്ളവരും ചേർന്ന് ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. സൗഖ്യത്തിന്റെ ശക്തി ഇവിടെ വ്യാപരിക്കുന്നുണ്ട്. വിശ്വസിക്കുന്നവര് കൈകൾ അടിച്ച് ദൈവത്തെ സ്തുതിക്കണം. അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിക്കണം. ഞാൻ എഴുന്നേറ്റ് നിൽക്കുന്ന, വിശ്വസിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പരിവീഥിയിൽ, ഈ ശബ്ദത്തിന്റെ പരിധിയിലെന്ന് കേൾക്കുന്നവരെ, കുടുംബത്തിലേക്ക് ദൈവശക്തി ഇറങ്ങട്ടെ. കർത്താവേ, ഇന്ന് രാത്രി കൈകൾ ഉയർത്തിയവർ ഒരു പ്രാവശ്യം കൂടെ കൈകൾ ഉയർത്തി പിടിച്ചാട്ടെ. ഇന്ന് രാത്രി യേശുവിന്റെ കരം നിങ്ങളെ തൊട്ടിരിക്കുക. ആ രക്തസ്രാവമുള്ള സ്ത്രീ അവരെ തൊട്ട സമയത്ത് ശക്തി വ്യാപരിച്ചെങ്കിൽ, ഇന്ന് രാത്രി ദൈവശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുക. അൽബാവിൽ ദൈവത്തെ സ്തുതിക്കട്ടെ. കർത്താവേ, കൈകൾ ഉയർത്തി ഇന്ന് രാത്രി ദൈവശക്തിയുടെ വ്യാപാരത്തിനായി ഇവിടെ എഴുന്നേറ്റ് നിൽക്കുന്ന സകലരുടെ മേലും ദൈവശക്തിയുടെ പ്രവാഹം ഇവിടെ വെളിപ്പെടട്ടെ. നിന്റെ നാമത്തിൽ ഞങ്ങളത് വിശ്വസിക്കുന്നു. കൈകൾ അടിച്ച് ദൈവത്തെ സ്തുതിക്കാം. വിശ്വസിച്ച നിന്റെ ജനത്തെ സൗഖ്യം ഇന്ന് രാത്രി നൽകണം. അവരുടെ കുടുംബങ്ങളെ ദൈവം അനുഗ്രഹിക്കണം. നീളതയിൽ മുന്നിലയില്ല, അവർ ഉയർത്തപ്പെടാൻ പോകുകയാണ്. നിന്റെ നാമത്തിൽ നിന്റെ ജനത്തെ അനുഗ്രഹിക്കുന്നു. ശങ്കരപവാരിയ ശിഖരപവാരിയ ശക്തിയായി ദൈവത്തെ സ്തുതിക്കാം. അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിക്കാം. അല്പനിറവിൽ ദൈവത്തെ സ്തുതിക്കാം. എല്ലാത്തിലുമെല്ലാം നിറയ്ക്കുന്നതിന്റെ നിറവായ അവന്റെ ശരീരമായ സഭയ്ക്ക് ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്ന അനുഗ്രഹത്തിന്റെ കലവറകൾ ഇന്ന് രാത്രി ദൈവം നമുക്കായി തുറന്നു. ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ.